ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദിനപത്രങ്ങളിൽ കണ്ട വ്യത്യസ്ത വാർത്തകൾ മലയാളിയുടെ കടബാധ്യതയെക്കുറിച്ചും കേരളത്തിലെ യുവജനങ്ങളെക്കുറിച്ചുമായിരുന്നു. രണ്ടിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ താരതമ്യേന മുന്നിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ യുവജനങ്ങളിൽ 43% തൊഴിലില്ല, രാജ്യത്തെ രണ്ടാം സ്ഥാനം എന്നായിരുന്നു ഈ വാർത്ത എഴുതിയ മാതൃഭൂമിയുടെ തലക്കെട്ട്. കോവിഡ് വ്യാപനത്തോടെ കേരളത്തിലെ യുവജനങ്ങളിലെ തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു എന്ന് തുടങ്ങുന്ന വാർത്തയിൽ 15-29 ഇടയ്ക്ക് പ്രായമുള്ളവരിൽ കോവിഡിന് മുമ്പ് 2019 ഒക്ടോബർ ഡിസംബർ പാദത്തിൽ 36.3% തൊഴിലില്ലായ്മ നിരക്ക്. 2020 ഇതേ കാലത്ത് 43% കോവിഡിന് മുമ്പ് യുവാക്കളുടെ തൊഴിലില്ലായ്മയിൽ രാജ്യത്ത് കേരളമായിരുന്നു മുന്നിൽ 36.3%. ഇപ്പോഴത്തെ നിരക്കിൽ 43.9% ജമ്മുകശ്മീർ മുന്നിലുണ്ട്. ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ 2020 ഒക്ടോബർ ഡിസംബർ കാലത്തെ ഫലമാണിത്. നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ 3 മാസത്തിലൊരിക്കൽ വിലയിരുത്തുന്ന സർവേയാണിത്. കേരളത്തിൽ 15-29 വിഭാഗത്തിൽ യുവതികളാണ് രൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്നത് എന്നും വാർത്ത പറയുന്നു. 55.7%. യുവാക്കളിൽ 37.1%. തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ പോലും തൊഴിലെടുക്കാത്ത അഭ്യസ്ത വിദ്യരെയാണ് ഈ സർവേ തൊഴിലില്ലാത്തവരായി പരിഗണിക്കുന്നത്. ഇതാണ് വാർത്ത. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു വാർത്തകളും നൽകുന്ന സൂചനകൾ ഒട്ടും പോസിറ്റീവല്ല. കടബാധ്യത കൂടിയ ജനത, തൊഴിലില്ലായ്മ നേരിടുന്ന ജനത. കടബാധ്യതയെക്കുറിച്ച് മറ്റൊരവസരത്തിൽ വിശദമായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം രണ്ടാമത്തെ സാഹചര്യം പരിശോധിക്കാം. കേരളത്തിലെ യുവജനങ്ങളിൽ 43% തൊഴിലില്ല എന്ന സാഹചര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. നാട്ടിൽ നിന്നുണ്ടായ രണ്ട് അനുഭവങ്ങൾ ഇതിനായി വിവരിക്കാം. ആദ്യത്തേത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ CCTV ടെക്നീഷ്യന്മാരായി എത്തിയ രണ്ട് യുവാക്കളുമായി സംസാരിച്ചതാണ്. രണ്ടുപേരും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർ. സംസാരിക്കുന്നതിനിടയിൽ ഇവർ നിരാശരായി പറഞ്ഞ വാചകം, പഠിച്ചത് എക്കണോമിക്സ് ഒക്കെയാണ്, അതിൽ PGയുമുണ്ട്, പക്ഷെ ചെയ്യുന്നതോ CCTV ടെക്നീഷ്യൻ പണി. വാസ്തവത്തിൽ ഇരുവരും മിടുക്കരായ രണ്ട് ടെക്നീഷ്യന്മാരായിരുന്നു. വളരെ വേഗം യാതൊരു പിഴവുമില്ലാതെ അവരുടെ ജോലി പൂർത്തിയാക്കി. എന്നാൽ ആ വൈദഗ്ധ്യം അവരെ സംബന്ധിച്ച് അഭിമാനം നൽകുന്നില്ല എന്ന് തോന്നിച്ചു. മറ്റെന്തോ വലിയ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഇടത്താവളമായി മാത്രം കാണുന്ന ജോലിയാണ് CCTV ടെക്നീഷ്യൻ പണി എന്നത് വ്യക്തമായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്ത പരിപാടി എന്ന് ചോദിക്കേണ്ടി വന്നു. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നുമില്ല, PSC ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗൾഫിലെങ്കിലും പോയി രക്ഷപ്പെടണം, ഇതായിരുന്നു മറുപടി. രണ്ടാമത്തെ സാഹചര്യം റൂഫിംഗ് പ്രവർത്തി ചെയ്യുന്ന പണിക്കാരുടെ കൂടെ കണ്ടൊരു യുവാവിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായതാണ്. ഹെൽപ്പറായി നിൽക്കുന്ന ആ യുവാവ് ബിരുദ വിദ്യാർത്ഥിയാണ്. പഠനത്തോടൊപ്പം തൊഴിലും ചെയ്യുന്ന അയാളുടെ ലക്ഷ്യവും ചെയ്യുന്ന തൊഴിലിൽ പ്രാവീണ്യം നേടണം എന്നൊന്നുമല്ല, പോക്കറ്റ് മണിയായി കാശ് കിട്ടാനുള്ള ഒരു തൊഴിൽ അത്രയുള്ളൂ. ഇങ്ങനൊരു കണക്കെടുപ്പ് നടത്തിയാൽ യുവാക്കളിൽ ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെടുന്നതായി കാണാം. അതുവഴി അവർക്ക് വരുമാനവും കിട്ടുന്നുണ്ട്. കേരളത്തിൽ ഇത്തരം ജോലികൾക്ക് ഹെൽപ്പറാണെങ്കിൽ കൂടിയും ദിവസം കുറഞ്ഞത് 800 രൂപ കൂലി കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ തൊഴിൽ ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, തൊഴിലിന് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന മാന്യതയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ സ്ഥിരം ജോലി സങ്കല്പം, തൊഴിലുകൾക്ക് സമൂഹം കൽപ്പിച്ചിട്ടുള്ള മാന്യതയുടെ മാനദണ്ഡം, വിവാഹ മാർക്കറ്റിലുള്ള ഡിമാൻഡ്, ഏറ്റവും ഒടുവിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗൾഫിലേക്ക് പോകാമെന്ന അക്കരപ്പച്ച ചിന്ത, ഇതൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നല്ല ഇനി ആര് കണക്കെടുപ്പ് നടത്തിയാലും തൊഴിലില്ലായ്മ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. വാസ്തവത്തിൽ പഠനത്തോടൊപ്പം കുട്ടികളിൽ അവരവരുടെ ഒബ്ജക്റ്റീവിനെക്കുറിച്ചും ഗോളിനെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണകൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. സമൂഹം കൽപ്പിച്ചു തന്നിട്ടുള്ള അനേകം വലകളിൽ കുരുങ്ങിക്കിടക്കുന്ന ജനതയായി നമ്മൾ ഇന്നും തുടർന്നും ജീവിക്കുകയാണ്. ശരിക്കും കടമ്പ, അവനവൻ കടമ്പ. അത് ചാടിക്കടക്കാതെ നമ്മൾ ജയിച്ച ജനതയാവില്ല.